Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
വാസ്തവസ്വരൂപത്തെ വെടിഞ്ഞ് അത് കേവലം നാമരൂപാത്മകമായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോക്ഷം അങ്ങനെ സംഭവിക്കും. മോക്ഷം സംഭവിക്കണമെങ്കിൽ ജീവന് ആ നാമരൂപ കാര്യങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന നാമരൂപരഹിതമായ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമായി സ്വീകരിക്കും, അല്ലെങ്കിൽ മോക്ഷം അസാധ്യമായി തീരും. മഹീയതഃ മുച്യമാനഃ തദൈവ ആപത്തിതേ. പരമാത്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ എന്താ ശ്രമിക്കുന്നത്? ജീവഭാവത്തിൽ ഇതിൽ നിന്നും മോചിക്കാൻ. ജീവഭാവത്തെ സ്വയം പ്രാപിച്ചിട്ട് ജീവഭാവത്തിൽ നിന്ന് മോചിക്കാൻ ശ്രമിക്കുക, അതാണ് ഈശ്വരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആത്മാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വസ്ത്രത്തെ എടുത്തണിയാൻ ശ്രമിക്കുന്നു, അതേ വസ്ത്രത്തിൽ തന്നെ അഴിച്ചു കളയാൻ ശ്രമിക്കുന്നു. അതുപോലെ പരമാത്മാവ് സൃഷ്ടിച്ചു, സൃഷ്ടിയിൽ പ്രവേശിച്ചു, അതിന് മോചിക്കാൻ ശ്രമിക്കുന്നു. ഒരാളൊരു വീടുണ്ടാക്കി അതിലേക്ക് പ്രവേശിക്കുന്നു, പിന്നെ അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഒരു പക്ഷി ഒരു കൂടുണ്ടാക്കി അതിലേക്ക് താമസിക്കുന്നു, പിന്നെ അത് ഇറങ്ങിപ്പോകുന്നു. അതുപോലെ പരമാത്മാവ് ഈ നാമരൂപത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് അതിൽ നിന്നും ഇറങ്ങിപ്പോകാനും സ്വതന്ത്രനാകാനും അസ്ഥിരവിടെ ഇരിക്കാൻ വേണ്ടിയല്ല. അപ്പൊ പറയുന്നത് സ്വയം ആ കാര്യരൂപത്തിലായി കഴിഞ്ഞു പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ അതിന് മോചിക്കാൻ കഴിയും? ഇപ്പൊ തസ്സൃഷ്ട തദൈവ അനുപ്രാവശ്യതെന്ന് കേട്ടതുകൊണ്ട് ആ പരമാത്മാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് എന്നിട്ട് സ്വയം അത് നാമരൂപാത്മകമായ ഒരു കാര്യമായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിന് മോചനം സംഭവിക്കും? ഏതോ മുച്യമാനഹ തദൈവ ആപത്തിന്. ഏതിൽ നിന്നാണോ മോചിക്കാൻ ആഗ്രഹിക്കുന്നതിന് സ്വയം അതായി മാറാൻ കഴിയത്തില്ല, അതാണ് മോചനം. നഹി ശൃംഖല ശൃംഖലാപത്തി ബദ്ധസ്യ തസ്കരാദിഹി. കള്ളന് ബലം കിട്ടും. ബലം വെച്ചു കഴിഞ്ഞാൽ കള്ളൻ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? ഈ ബലങ്ങളിൽ നിന്ന് മോചിക്കണം, വിലങ്ങനെ അഴിച്ചു മാറ്റണം, അതാണ് ആഗ്രഹിക്കുന്നത്. ബന്ധിച്ചതുകൊണ്ട് ബന്ധിക്കുന്നതിന് കാരണമായതെന്താണോ വിലങ്ങാണ് ശൃംഖല. ഇപ്പോ സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചു, ഇതിൽ പ്രവേശിച്ചു, ഇപ്പോ സൃഷ്ടികർത്താവിനെ ബന്ധിച്ചിരിക്കുന്ന എന്താണ്? ഈ നാമരൂപങ്ങൾ. സ്വയം ആ സൃഷ്ടികർത്താവ് ആ നാമരൂപങ്ങളായി മാറിയാൽ, കള്ളൻ സ്വയം വിലങ്ങായി മാറിക്കഴിഞ്ഞാൽ പിന്നെങ്ങനെയാണ്? ആർക്ക് എങ്ങനെ മോചനം സംഭവിക്കും? അതാണ് ബദ്ധസ്യ തസ്കരാദി എന്ന ശൃംഖലാപത്തി. ബന്ധിതനായ കള്ളനും മറ്റും സ്വയം ചങ്ങനയാകാൻ കഴിയത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആര് ആരിൽ നിന്ന് മോചിക്കുന്നു? കള്ളൻ ചങ്ങനയാകും. അതുപോലെ സൃഷ്ടികർത്താവ് ജീവഭാവത്തെ പ്രാപിച്ചു എന്ന് പറയുന്നു, ജീവൻ മോചനത്തെ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ആ ജീവൻ സ്വയം ഈ നാമരൂപാത്മകമായ ബന്ധനമായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെ മോചിക്കാൻ കഴിയും? ഓ, ജീവനും ഒരു സൃഷ്ടിയല്ലേ? സൃഷ്ടിയിൽപ്പെട്ടതല്ലേ? അത് ഈശ്വരന്റെ അംശമല്ലേ? സൃഷ്ടിയിൽപ്പെട്ടിരിക്കുന്ന ഇത് ഈശ്വരനെ സേവിച്ച് മോചനം നേടേണ്ടതല്ലേ എന്നെല്ലാമുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അതിനാണ് സമാധാനം പറയുന്നത്, ജീവൻ ഈ സൃഷ്ടിയിൽ സൃഷ്ടിയായി മാറിക്കഴിഞ്ഞാൽ, അതിന്റെ ഈശ്വരഭാവത്തെ വിട്ടുകഴിഞ്ഞാൽ ഒരിക്കലും അതിന് മോചനമില്ല, മോക്ഷമില്ല. കള്ളൻ കള്ളനായിരിക്കുന്നിടത്തോളം കാലം മാത്രമേ മോചിക്കാൻ പറ്റൂ. വിലങ്ങ് എന്തെങ്കിലും ആരെങ്കിലും അഴിച്ചു മാറ്റിയാൽ മോചിക്കാം. കള്ളൻ സ്വയം വിലങ്ങായി മാറിയാൽ എങ്ങനെ മോചിക്കാൻ പറ്റും? അതുപോലെ ജീവൻ സ്വയം നാമരൂപാത്മകമായ സൃഷ്ടിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മോചിക്കാൻ കഴിയും? അപ്പൊ ജീവന്റെ സ്വരൂപം നാമരൂപാത്മകമായ സൃഷ്ടിയല്ല. ഇപ്പൊ പരമാത്മാവ് നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ പരമാത്മാവ് സ്വയം നാമരൂപാത്മകമായ പ്രപഞ്ചമായി മാറി എങ്ങനെ സ്വസ്വരൂപത്തെ വിട്ടിട്ട്? ആ പരമാത്മാവിന്റെ സർവജ്ഞത്വം, സർവശക്തിത്വം, സർവവ്യാപിത്വം, സർവമഹത്വം തുടങ്ങിയ ആ സ്വരൂപത്തെ എല്ലാം വിട്ടിട്ട്, അല്ലെങ്കിൽ സത്യം, ജ്ഞാനം, അനന്തം എന്ന് പറയുന്ന ആ ഭാവത്തെ എല്ലാം പാടെ ഉപേക്ഷിച്ചിട്ട് ഒരംശമായി ഈ സംസാരമായി മാറി എന്ന് വന്നു കഴിഞ്ഞാൽ മോചനമില്ല. ഞാൻ പറയുന്നത് തസ്കരസ്യ ന ശൃംഖലാപത്തി. അപ്പോ പരമാത്മാവ് എന്നും പരമാത്മാവെ തന്നെ ഇരിക്കണം, എന്നാലേ മോചനം, നിത്യമുക്തനെ മോചനമുള്ളൂ. അതാ പറഞ്ഞു വരുന്നത്, മുക്തനായി ഇരുന്നത് കൊണ്ടാണ് മോചിക്കാൻ കഴിയൂ. മുക്തി എന്ന് പറയുന്നത് തന്റെ സ്വാതന്ത്ര്യമാണ്, സ്വരൂപമാണ്. എന്നാൽ മാത്രമേ മുക്തി സാധ്യമാകൂ. അതിലെന്തെങ്കിലും ഒരു കളങ്കം, ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ മുക്തി സാധ്യമല്ല. കള്ളൻ ഏത് സമയവും മുക്തനാണ്. മുക്തി അവന്റെ സ്വാതന്ത്ര്യമാണ്, അവന്റെ സ്വരൂപമാണ്. അവൻ ജനിച്ചത് ശൃംഖലയോടുകൂടിയല്ല. അപ്പൊ ഏത് സമയം അവന് മുക്തനാകാം, അതാണ് അവന്റെ സ്വാതന്ത്ര്യം. എന്തുകൊണ്ട്? ആ ബന്ധനം അവനിൽ നിന്നും വേറെയാണ്, ശൃംഖല വേറെയാണ്, കള്ളം വേറെയാണ്, അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ജീവൻ വേറെയായിരിക്കണം, പ്രപഞ്ചം വേറെയായിരിക്കണം. അപ്പൊ ജീവൻ വേറെ ആരാകും? കൂടെ രണ്ടുപേരല്ലേ ഉള്ളൂ, സൃഷ്ടിയും സൃഷ്ടികർത്താവും. അപ്പൊ ജീവൻ സൃഷ്ടികർത്താവായി തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ ഈ സൃഷ്ടിയിൽ നിന്ന് മോചനമില്ല, അല്ലെങ്കിൽ ജീവൻ സൃഷ്ടിയാകില്ല, സൃഷ്ടിയാൽ പിന്നെ മോചനമില്ല. അതുകൊണ്ട് സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചിട്ട് സൃഷ്ടിയായി മാറി എന്ന് പറഞ്ഞാലും ശരിയാകത്തില്ല. ശരി, എന്നാ ഇനിയും ചിന്തിക്കാം. ബാഹ്യാഭ്യന്തര ഭേദേന പരിണതമിരി ചേത് തദൈവ കാരണം ബ്രഹ്മ ശരീരാദ്യാധാരത്വേന തദന്ത ജീവാത്മന ആധേയത്വേന ച പരിണതമിരി ചേത് ന ബഹിഷ്ടസ്യ പ്രവേശോപത്തേഹി നഹി യോ യസ്യ അന്തസ്ഥഃ യോ തത്പ്രവിഷ്ട ഉച്യതേ. ബഹിഷ്ടസ്യ അനുപ്രവേശസ്യ പ്രവേശ ശബ്ദാർത്ഥസ്യ ഏവം ദൃഷ്ടത്വ യഥാ ഗൃഹം ഗിത്വ പ്രാവശ്യതേ. ഇനി വേറെ സ്വീകരിക്കേണ്ടതാണ് ബാഹ്യ ആഭ്യന്തര ഭേദേന പരിണതം. സൃഷ്ടിച്ചിട്ടതിനെ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അത് ബാഹ്യ ആഭ്യന്തര രൂപത്തിൽ അത് പരിണമിച്ചു എന്നെടുക്കുക. അതെങ്ങനെ? തദേവ കാരണം ബ്രഹ്മ ശരീരാദ്യ ആധാരത്വേന തദന്തര ജീവാത്മന ആധേയത്വേന പരിണതം. ബാഹ്യാഭ്യന്തരം എന്താണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്? ബാഹ്യമായി ഈ നാമരൂപാത്മകമായ ശരീരം, മനുഷ്യ ശരീരം, വൃക്ഷശരീരം, പക്ഷിശരീരം, മൃഗശരീരം, ഇതാണ് കാണുന്നത്, ഇതാണ് ബാഹ്യം. ഈശ്വരൻ അങ്ങനെ പരിണമിച്ചു ശരീരാദി ആധാരത്വേന. എന്നുവെച്ചാൽ ഈശ്വരൻ ഈ സൃഷ്ടിയെ, ശരീരാദി സൃഷ്ടിയെ ഇങ്ങനെ സൃഷ്ടിച്ചു എന്തിനാണ്? തനിക്ക് ഇരിക്കാനൊരു ഇരിപ്പിടം വേണം. അത് ശരീരാദി ആധാരമാണ്. സൃഷ്ടി അങ്ങനെയായി മാറി വന്നു. മനുഷ്യ, വൃക്ഷ, പക്ഷി, മൃഗാദി ശരീരമായി മാറി. എന്നിട്ടോ തദന്തർ ജീവാത്മന ആധേയത്വേന. ഈ ആധാരത്തിൽ ഇരിക്കുന്ന ഒരാളുണ്ടല്ലോ, പറയുമല്ലോ നമ്മൾ, ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുന്നു, ഞാൻ ഈ ശരീരം വിട്ടുപോകും. അപ്പൊ ഞാൻ ജീവൻ ആധേയമായി ഇരിക്കുന്നവനായി ചെപ്പരണതും. അങ്ങനെ ഈശ്വരൻ തന്നെ രണ്ടായി മാറി. ഇതൊക്കെ സാധാരണ പറഞ്ഞു വരുന്ന ശരീരം ആധാരം, ജീവൻ ആധേയം. ശരീരം ഇരിപ്പിടം, ജീവൻ അതിലിരിക്കുന്നവൻ, ഇതാണ് സൃഷ്ടി. സർവശരീരങ്ങളെ എടുക്കുക, നമ്മുടെ ശരീരത്തെ മാത്രം എടുക്കരുത്. സമ്പൂർണ്ണ സൃഷ്ടിയിലും അതാ സംഭവിച്ചിരിക്കുന്നു. ഈശ്വരൻ ഒരു ഇരിപ്പിടത്തെ സൃഷ്ടിച്ചിട്ട് അതിലിരിക്കുന്നു ജീവഭാവത്ത്. ഇത് ചെയ്ത് അങ്ങനെ സ്വീകരിച്ചാലോ? അത് ശരിയാകത്തില്ല. ബഹിഷ്ടസ്യ പ്രവേശോപത്തേഹി. ഒരാൾ അകത്തേക്ക് കടക്കണമെങ്കിൽ ആദ്യം പുറത്ത് നിൽക്കണം. അങ്ങനെ ബഹിഷ്ടസ്യ, പുറമേ നിൽക്കുന്നവനെ പ്രവേശുഭൂത്തെ ഉള്ളിൽ കടക്കാൻ കഴിയൂ. അന്തസ്ഥ സയേവ തത് പ്രവിഷ്ടവച്ചതേ. ശരി, ഞാൻ ഈ മുറിക്കകത്തിരിക്കുന്നു, ഇരുന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് ഞാനിതാ പുറമേ നിന്ന് ഈ മുറിയിലേക്ക് പ്രവേശിക്കുന്നു, അതെനിക്ക് പറയാൻ കഴിയത്തില്ല. നഹിയോ യസി അന്തസ്ഥ, ഉള്ളിലിരിക്കുന്നവന് സയൈവ തത് പ്രവിഷ്ട, അവൻ തന്നെ അതിൽ പ്രവേശിച്ചു എന്ന് പറയാൻ കഴിയില്ല. ബഹിഷ്ടസ്യാണ് പ്രവേശസ്യ, അത് കഴിയും. എന്താണോ, ഞാനിപ്പോ പുറമെയാണ്, ഞാൻ നടന്നോ പറന്നോ എങ്ങനെയാണോ അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു, അത് പറയാൻ പറ്റും. പ്രവേശ ശബ്ദാർത്ഥസ്യ ഏവം ദൃഷ്ടത്വം. പ്രവേശം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം എങ്ങനെയാണ്? പുറമേ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. യഥാഗ്രഹം കൃത്വ പ്രാവശ്യം, ഒരാളെ വീട് വെച്ചു, അതിലേക്ക് പ്രവേശിച്ചു, ഗ്രഹപ്രവേശം നടത്തി. പുറമേ ആയിരുന്നു, പിന്നീട് ഉള്ളിലേക്ക് വന്നു. ഇവിടെ ഇതെങ്ങനെ സാധ്യമാകും? പുറമേ നിന്നിട്ട് എങ്ങനെ കടക്കാൻ പറ്റും? എന്തുകൊണ്ട്? സർവവ്യാപിയായിരിക്കുന്ന സൃഷ്ടികർത്താവാണ് സൃഷ്ടിച്ചത്. ഈ വീട് ശരീരമാകുന്ന വീട് സൃഷ്ടിച്ചയാളിന് പിന്നീട് എങ്ങനെ അതിനകത്തേക്ക് കടക്കാൻ പറ്റും? അയാൾ പുറത്തല്ലല്ലോ, അയാൾ സർവത്തിൽ നിറഞ്ഞിരിക്കുകയല്ലേ. തന്റെ സൃഷ്ടിയിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ആളിന് താൻ തന്നെ സൃഷ്ടിച്ചതിനെങ്ങനെ പ്രവേശിക്കാൻ കഴിയും? അതുകൊണ്ട് അതും ശരിയല്ല. ഇനി അവസാനത്തെ ശ്രമം എന്താണ്? ജലസൂര്യകാദി പ്രതിബിംബവത് പ്രവേശ സാധിച്ച് അങ്ങനെ നമുക്ക് സ്വീകരിക്കാം. കൂടുതൽ യുക്തിക്ക് നിരക്കുന്നതാണ്, അനുഭവത്തിനിണങ്ങുന്നതാണ് ജലസൂര്യം. ജലത്തിലെ സൂര്യപ്രതിബിംബം പ്രതിബിംബവത് അതുപോലെ പ്രവേശ സൃഷ്ടിയിലേക്ക് പ്രവേശിച്ചു. പരമാത്മ സൂര്യൻ മായാകാര്യമായിരിക്കുന്ന ഈ സൃഷ്ടിയിൽ പ്രതിബിംബിച്ചിരിക്കുന്നു. പ്രതിബിംബിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം അത് പ്രതിബിംബിച്ചിരിക്കുന്നു. അങ്ങനെ ജീവഭാവം വന്നിരിക്കുന്നു. ഇത് സാറിന് പറയാറുള്ളതാണല്ലോ. ഇത് സ്വീകരിച്ചാലോ, അങ്ങനെ ചിന്തിച്ചാലോ? എന്തായാലും ശ്രുതിയുടെ താല്പര്യം കണ്ടെത്തും. തത്വജ്ഞാനം വേണ്ടേ? യഥാർത്ഥമായ ജ്ഞാനം, ശരിയായ ജ്ഞാനം, അത് ശ്രുതിയെ ആശ്രയിച്ചല്ലേ ഉണ്ടാവും. ശ്രുതിയെ ആശ്രയിച്ച് ചിന്തിക്കുമ്പോൾ എത്തുമ്പോഴേക്കും കിട്ടാതിരുന്നാൽ എന്ത് ചെയ്യും? യുക്തി ഇണങ്ങാത്ത തത്വമാണെങ്കിൽ എങ്ങനെ അത് സ്വീകരിക്കാൻ പറ്റും? അതുകൊണ്ടാണ് എല്ലാ പക്ഷങ്ങളും ചിന്തിക്കുന്നത് ഇത് ചെയ്യുന്ന അതും ശരിയല്ല. ഇത് ഈ ജീവനും പരമാത്മാവും തമ്മിലുള്ള ബന്ധം ബിംബവും പ്രതിബിംബവും പോലെയാണെന്ന് പറയുന്നതും അസംബന്ധമാണ്. എന്തുകൊണ്ട്? അപരിച്ഛിന്നത്വാ അമൂർത്തത്വാ അപരിച്ഛിന്നസ്യ അമൂർത്തസ്യ അന്യസ്യ അന്യത്ര പ്രസാദ സ്വഭാവകേ ജലാദോ സൂര്യകാദി പ്രതിബിംബോ ദേഹ സ്യത്വാത്മന അമൂർത്തത്വ. അത് അങ്ങനെ പറയാറുണ്ട്, ഇത് പ്രതിബിംബം പോലെയാണ്. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം പരമാത്മാവ് പ്രതിബിംബം പോലെ ഇവിടെ പ്രകാശിക്കുന്നു എന്നുള്ള അർത്ഥത്തിലൊന്നുമില്ല. അതിവിടെ അക്ഷരം പ്രതി സംഭവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. എന്തുകൊണ്ട്? അപരിച്ഛിന്നത്വ പരമാത്മാവ് അപരിച്ഛിന്നനാണ്. ദേശകാല വസ്തു പരിച്ഛേദമൊന്നും അതിനകത്തില്ല. അതിന്റെ വ്യാപകത്വത്തെ കെടുക്കുന്നതിനുള്ള യാതൊന്നുമില്ല. അതാണ് അപരിച്ഛിന്നം എന്ന് പറയുന്നത്. അമൂർത്തത്വ അതിന് മൂർത്തമായ ഒരു അഗ്നി ജലം ഭൂമി ഇതെല്ലാം മൂർത്ത രൂപങ്ങളാണ്. നിറം ആകൃതി ഘനം മാനം ഗുരുത്വം തുടങ്ങിയ ധർമ്മങ്ങളുള്ളവ മൂർത്തമായ വസ്തുക്കളാണിതെല്ലാം. അഗ്നി ജലം പൃഥ്വി എല്ലാം മൂർത്ത വസ്തുക്കളാണ്. ഇപ്പറിയുന്ന ഏതെങ്കിലും ഗുണങ്ങൾ അതിനൊക്കെ ഉണ്ടായിരിക്കും, എല്ലാം കാണിച്ചത്. പക്ഷെ ആത്മാവാദ അമൂർത്തമാണ്. അതിന് ഗുരുത്വമില്ല, അതിന് ആകൃതിയില്ല, നിറമില്ല, ഘനമാനങ്ങളൊന്നും അതിനില്ല, അതിന് പരിച്ഛേദിക്കാവുന്നില്ല, സർവവ്യാപകമാണ്. അങ്ങനെയുള്ള ഒന്നും പ്രതിബിംബിക്കുക, അതെങ്ങനെ സംഭവിക്കും? ജലത്തിൽ കാണുന്ന പ്രതിബിംബത്തെ എന്താ കാണുന്നത്? സൂര്യന്റെ ആകൃതി, വൃത്താകൃതി. അത് ജലത്തിൽ കാണുന്നു. എന്തുകൊണ്ട്? സൂര്യൻ വൃത്താകൃതി ഉള്ളതുകൊണ്ടാണ്. ആത്മാവ് വൃത്താകൃതിയല്ല. ആത്മാവിന്റെ വൃത്തത്തെ പ്രതിബിംബിച്ച് കാണാൻ വയ്യ. എന്താ ജലത്തിൽ കാണുന്നത്? സൂര്യന്റെ നിറം, അഗ്നിവർണം. അത് ജലത്തിൽ കാണുന്നുണ്ട്. ഇത് രണ്ടുപേരെയും ജലത്തിൽ കാണുന്നുള്ളൂ. ഒന്ന് അതിന്റെ വൃത്താകൃതി, മറ്റൊന്ന് അഗ്നിവർണം. ഇതല്ലാതെ എന്താ ജലത്തിൽ കാണുന്നത്? പരമാത്മാവിന് എന്ത് വർണ്ണമാണുള്ളത്? പരമാത്മാവിന് എന്ത് ആകൃതിയാവും? ഇത് രണ്ടും ഇല്ലാത്ത ഒന്നിന്റെ പ്രതിബിംബം എങ്ങനെ സാധ്യമാകും? അമൂർത്തമായ ഒന്നിനെ പ്രതിബിംബിക്കാൻ കഴിയത്തില്ല. ഒരു പദാർത്ഥത്തിന് അങ്ങനെ പ്രതിബിംബിക്കാൻ സാധ്യമല്ല. പിന്നെ പരമാത്മാവ് പ്രതിബിംബിച്ചു എന്നെല്ലാം പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അത് അസംബന്ധമാണ്. അത് മാത്രമല്ല, സൂര്യബിംബം അത് പരിച്ഛിന്നമാണ്, വസ്തു പരിച്ഛിന്നമാണ്. അത് ആകാശദേശത്തിൽ പ്രത്യേകമായ ആകൃതിയോടുകൂടി പരിമിതമായി നിൽക്കുന്ന ഒന്നാണ്, പരിച്ഛിന്നമാണ്. അത് വ്യാപകമല്ല. വ്യാപകമായ ഒന്നിനെ പ്രതിബിംബിക്കാനൊക്കത്തില്ല. പരിച്ഛിന്നമായതിനെ പ്രതിബിംബിക്കാൻ പറ്റും. വ്യാപകമായ ആകാശം ജലത്തിൽ പ്രതിബിംബിക്കുന്നു. വ്യാപകമായ ആകാശത്തിന് ജലത്തിൽ പ്രതിബിംബിക്കാൻ പറ്റത്തില്ല. ജലത്തിൽ പ്രതിബിംബിക്കുന്ന എന്താണോ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളാണ് ജലത്തിൽ കാണുന്നത്. അല്ലെങ്കിൽ ആകാശത്തിൽ ആരോപിച്ചിരിക്കുന്ന നിറത്തെയാണ് ജലത്തിൽ കാണുന്നത്. ആകാശത്തിന് പ്രതിബിംബിക്കാൻ കഴിയത്തില്ല. ഇത് ആകാശത്തേക്കാൾ വ്യാപകമാണ്, സൂക്ഷ്മമാണ്. സൂക്ഷ്മത്തിന് പ്രതിബിംബിക്കാൻ കഴിയത്തില്ല. പരമാണുക്കൾ ജലത്തിൽ പ്രതിബിംബിക്കുന്നില്ല. സ്ഥൂലത്തിനെ പ്രതിബിംബിക്കാൻ പറ്റും. ഇപ്പൊ പരിച്ഛിന്നം എന്ന് പറയുമ്പോൾ സ്ഥൂലമാണ്, മൂർദ്ധമാണ്, പരിമിതമാണ്. ആത്മാവ് അങ്ങനെയല്ല. പരമാത്മാവ് സൂക്ഷ്മമാണ്, ആകാശത്തേക്കാൾ വ്യാപകമാണ്. അതിന്റെ പ്രതിബിംബം എവിടെ എങ്ങനെ സംഭവിക്കും? പരിച്ഛിന്നസ്യ മൂർദ്ധസ്യ അന്യത്ര. ഇനി പ്രതിനിധിക്കണമെങ്കിലോ വേറിട്ടൊന്ന് വേണം അല്ലെ. സൂര്യനിൽ നിന്നും വേറിട്ട ജലം ഉള്ളതുകൊണ്ടാണ് അത് പ്രതിബിംബിക്കുന്നത്. സൂര്യനിൽ നിന്നും വേറിട്ട കണ്ണാടി ഉള്ളതുകൊണ്ടാണ് അവിടെ പ്രതിബിംബം വരുന്നത്. ഇവിടെ ഏകനായ സൃഷ്ടികർത്താവ് സ്വയം പലതായി മാറി, അവനിൽ നിന്നും അന്യമായൊന്നില്ല. ഇവിടെ അവന് ഏതിൽ പ്രതിബിംബിക്കും? എന്തായി മാറി? അതല്ല അവൻ തന്നെ. പിന്നെ ഈ പ്രതിബിംബിക്കുന്നു എന്നത് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? മൂർത്തസ്യ അന്യസ്യ അന്യത്ര പ്രസാദ സ്വഭാവകേ, അതാണ് നമ്മൾ കാണുന്നത്. സ്വച്ഛമായ ജലം, മലിനമാണെങ്കിൽ അവിടെ പ്രതിബിംബം കാണത്തില്ല. മലിനമായ കണ്ണാടിയിലും പ്രതിബിംബമില്ല. ഇപ്പൊ എന്ത് വേണം? പ്രതിബിംബിക്കണമെങ്കിൽ ആ ബിംബത്തിൽ നിന്നും അന്യമായ വസ്തു വേണം, ആ ബിംബത്തെ പ്രകാശിപ്പിക്കുന്നതിന് തക്ക സ്വച്ഛത അതിന് വേണം. അങ്ങനെയുള്ള ജലാതു ജലം കണ്ണാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ സൂര്യകാതി പ്രതിബിംബോദേഹ, സൂര്യന്റെയും മറ്റും പ്രതിബിംബോദയം സ്യാതം സംഭവിക്കാതെ. നമ്മൾ പറയുന്നതെല്ലാം ഉദാഹരണത്തിൽ ശരിയാണ്. അവിടെ ബിംബവും പ്രതിബിംബവും എല്ലാം സംഭവിക്കുന്നുണ്ട്. അതുപോലെ പരമാത്മാവിനെയും ജീവാത്മാവിനെയും സംബന്ധിച്ച് പറയുക, പരമാത്മാവിന്റെ ഒരു പ്രതിബിംബമാണ് ജീവാത്മാവെന്നെല്ലാം പറയുന്നത് പരമാത്മ തത്വത്തെ അറിയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ തെറ്റായി ധരിച്ചിട്ടാണ്. അന്ന് സാധ്യമല്ല. ഒറ്റ വാക്കിൽ പറയുന്നത് എന്തുകൊണ്ട്? ആത്മനഹ അമൂർത്തത്വ, പരമാത്മാവ് അമൂർത്തമാണ്. രൂപമില്ല, ആകൃതിയില്ല, നിറമില്ല, ഒന്നുമില്ല, ഒരു ഗുണങ്ങളുമില്ല. അതിന്റെ പ്രതിബിംബമല്ല ജീവൻ, അത് സംഭവിക്കത്തില്ല. പ്രതിബിംബിക്കാൻ അതിന് സാധ്യമല്ല. അത് മാത്രമല്ല, ആകാശവാദി കാരണസ്യ ആത്മനോ വ്യാപകത്വ തദ്ധിപ്രകൃഷ്ട ദേശ പ്രതിബിംബ ആധാര വസ്തുവന്തര അഭാവാച്ച പ്രതിബിംബ പ്രവേശവും നയുക്ത. അതുകൊണ്ട് അവസാനത്തെ ഒരാശയമെന്നുള്ള നിലയ്ക്ക് പരമാത്മാവ് തന്റെ സ്വരൂപത്തിൽ ഒരു മാറ്റവും സംഭവിക്കാതെ പ്രതിബിംബരൂപത്തിൽ നാമരൂപങ്ങളിൽ പ്രവേശിച്ചതാണ് ഈ ജീവഭാവം എന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? ഈ നാമരൂപാത്മകമായ സൃഷ്ടിയിൽ സർവവ്യാപകമായിരിക്കുന്ന ആകാശം സർവത്തെയും വ്യാപിച്ചിരിക്കുന്നു. വായു, ജലം, അഗ്നി, ഭൂമി സർവത്തിലും വ്യാപിച്ചിരിക്കുന്നു. ആ ആകാശത്തെക്കാൾ വ്യാപകവും ആ ആകാശത്തിനും കാരണവുമാണ് ആത്മാവ്. അതാണ് ആകാശാദി കാരണസ്യ ആത്മന വ്യാപകത്വം. അതായത് സർവവ്യാപകമാണ്. സർവവ്യാപകം എന്ന് പറഞ്ഞാൽ സർവത്തിനും ആധാരമാണ്. പഞ്ചഭൂതങ്ങൾക്കും സർവനാമരൂപങ്ങൾക്കും ആധാരമാണ്. അതുകൊണ്ടാണ് സർവവ്യാപകം എന്ന് പറയുന്നത്. തത് വിപ്രകൃഷ്ട ദേശം, അതിൽ നിന്നും വേറിട്ടൊരു ദേശം, ആത്മാവിൽ നിന്നും വേറിട്ടൊരു ദേശം, അതാണ് സർവദേശം, അതാണ് സർവകാലം. അതിൽ നിന്ന് വേറിട്ട ദേശകാലങ്ങളില്ല. ഇല്ലെങ്കിൽ ആ ഒരു ദേശത്ത് ഇതിന്റെ പ്രതിബിംബം എങ്ങനെ പതിയും? സൂര്യനിൽ നിന്നും വളരെ അകന്ന ഒരു ദേശത്ത് ഭൂമിയിൽ ഒരു പാത്രത്തിലിരിക്കുന്ന ജലത്തിലാണ് ആ പ്രതിബിംബം വന്നത്. അവിടെ അകന്ന ദേശമുണ്ട്. ഇതെന്താണ്? പരമാത്മാവിൽ നിന്നും അകന്ന ഒരു സ്ഥാനമില്ല, അതില്ലാത്തൊരു സ്ഥാനമില്ല എന്നാണ്. അത് ആധാരമല്ലാത്ത ഒരു വസ്തുവില്ല. അപ്പൊ അതിൽ നിന്നും ദൂരെ അങ്ങനെ ഒന്നില്ല. തത് ദൂരെ തത് അന്തിക പറയുന്നു. ദൂരം അന്തികമെന്നൊന്നും പറയാനില്ല. പിന്നെ എങ്ങനെ അതിന്റെ പ്രതിബിംബം എവിടെ എങ്ങനെ പതിക്കും? വിപ്രകൃഷ്ട ദേശ പ്രതിബിംബ ആധാര വസ്തുവന്തരാഭാവാശ്ച. ദൂരെ ഒരു ദേശം, നമ്മുടെ പ്രതിബിംബത്തിന് ആധാരമായ ഒരു വസ്തു, ഇങ്ങനെയൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഒരു ബന്ധം സൃഷ്ടികർത്താവിനും സൃഷ്ടിക്കുന്ന തമ്മിലില്ല. അതുകൊണ്ട് പ്രതിബിംബവത് പ്രവേശവും നയുക്ത. ആ പരമാത്മാവ് ഒരു ബിംബം പോലെ ഈ സൃഷ്ടിയിലെല്ലാം പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് യുക്തമല്ല. ദൈവം ദ്രഹി നൈവാസ്തി പ്രവേശം. അങ്ങനെയാണെങ്കിൽ പറയുന്നു ശരി എന്നാൽ നമുക്ക് അങ്ങനെ സ്വീകരിക്കാം. എന്താണ്? പ്രവേശമേ സംഭവിച്ചിട്ടില്ല. അവസാനം അത് സ്വീകരിക്കുകയും ഇല്ലെങ്കിൽ ശ്രുതിയുടെ താല്പര്യത്തെ യുക്തിയിലൂടെ ബോധ്യപ്പെടുത്തണം. അത് സാധ്യമല്ല. പ്രതിബിംബ ബിംബ പ്രതിബിംബം വാദം പോലും സ്വീകരിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഏവന്തറി നെയ്വാസ്തി പ്രവേശം? പ്രവേശിച്ചിട്ടില്ല. ശ്രുതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രവേശിച്ചിട്ടില്ല. എന്താണ് നച്ച ഗത്യന്തരം ഉപലഭാമഹേ? ഗത്യന്തരമില്ലാത്തതുകൊണ്ട്, വേറൊരു വഴിയും കാണാത്തതുകൊണ്ട്, ചിന്തിച്ച് യുക്തിയുക്തമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രുതിയിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, പരമാത്മാവ് സൃഷ്ടിച്ച് പ്രവേശിച്ചിട്ടില്ല എന്ന് തന്നെ സ്വീകരിക്കേണ്ടി വരും. തദേവ അനുപ്രാവശ്യത് വിധിച്ച ശ്രുതേഹി. പക്ഷേ ശ്രുതി ഉണ്ടല്ലോ, നിങ്ങൾക്ക് യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് പിടികിട്ടുന്നില്ല, അതുകൊണ്ട് പറയുന്നു ശരി പ്രവേശിച്ചിട്ടില്ല. പക്ഷെ അവിടെ നിർത്താൻ ഒക്കത്തില്ല, യുക്തിയിൽ നിർത്താൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? തദൈവ അനുപ്രാവശ്യത്തിൽ ശ്രുതി മുമ്പ് നിൽക്കുകയാണ്. ശ്രുതിക്ക് എന്ത് സമാധാനം പറയും? അല്ലെങ്കിൽ പറയണെങ്കിൽ ശ്രുതി അംഗീകരിക്കുന്നില്ല, വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നില്ല, നാസ്തികനായി. ഇപ്പൊ നാസ്തികൻ എന്ന് പറഞ്ഞാൽ അതാണ്, വേദത്തെ പ്രമാണമായി സ്വീകരിക്കാത്തവൻ. നാസ്തികനാണെങ്കിൽ തന്നെ അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അവൻ ശ്രദ്ധാലുവല്ല. ശ്രദ്ധയില്ലാത്തവനോട് ആത്മാവിനെ കുറിച്ചോ ബന്ധത്തെക്കുറിച്ചോ മോക്ഷത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ട് യാതൊരു അർത്ഥമില്ല. കേട്ടുകൊണ്ടിരുന്നു ഉറങ്ങും, നിർബന്ധിച്ച് ഇവിടെ കൊണ്ടിരിക്കുകയാണ്. അധികം കഴിഞ്ഞൊന്നും സംഭവിക്കത്തില്ല, ഒരു പ്രയോജനവും ചെയ്യത്തില്ല, പരമാത്മാവിനെ പോലും രക്ഷിക്കാൻ കഴിയത്തില്ല. അപ്പൊ ശ്രദ്ധയുള്ളവനോടാണ് സംസാരിക്കുന്നത്. ശ്രുതി മുമ്പിലുണ്ട്, സമാനം കണ്ടെത്തിയേ പറ്റും. ശ്രുതി വേണ്ടെന്ന് വെച്ചാലോ ശ്രദ്ധാലുവിന് ശ്രുതി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ശ്രുതിശ്ച നഹ അതീന്ദ്രിയ വിഷയ വിജ്ഞാന ഉത്പത്തു നിമിത്തം. നഹ എന്ന് വെച്ചാൽ അസ്മദാദീന. ശ്രദ്ധാലുക്കൾക്ക് ഈശ്വരൻ, ആത്മാവ്, ബന്ധം, മോക്ഷം, ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധയുള്ളവർ, അവർക്ക് ശ്രുതി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അതീന്ദ്രിയ വിഷയെ വിജ്ഞാന ഉത്പത്തു ശ്രുതി നിമിത്തം. അതീന്ദ്രിയമായ വിഷയങ്ങളിലുള്ള വിജ്ഞാനത്തിന് ശ്രുതിയാണ് നിമിത്തമായിരിക്കുന്നത്. അല്ലാതെ അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ച് എങ്ങനെ അറിയും? ആത്മാവ്, പരമാത്മാവ്, മോക്ഷം, ഇത്തരം കാര്യങ്ങളെല്ലാം തനിക്ക് അതീന്ദ്രിയമായിരിക്കുകയാണ് തന്റെ എന്ന് വെച്ചാൽ. അതീന്ദ്രിയം എന്ന് വെച്ചാൽ ഈ വിഷയങ്ങളൊന്നും തന്റെ ബുദ്ധിക്കും മനസ്സിനും ഒന്നും പിടികിട്ടുന്നില്ല. ഇവിടെ ചിന്തിച്ചിട്ട് എന്തായി? യുക്തിയെ അവിടെ എത്തുന്നില്ല. അപ്പൊ ശ്രുതിയെ ശരണം പ്രാപിക്കുക. അപ്പൊ ശ്രദ്ധാലുക്കൾക്ക് ശ്രുതിയെ തന്നെ ശരണം പ്രാപിക്കേണ്ടി വരും. അതാണ് നിമിത്തം. എന്തിന്? വിജ്ഞാനം, ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അനുഭവജ്ഞാനത്തിന്, സമ്യക് ജ്ഞാനത്തിന് വിജ്ഞാനോത്പത്തു നിമിത്തം ശ്രുതിയെ സ്വീകരിക്കണം. ശ്രദ്ധയുള്ളവൻ ശ്രുതിയെ സ്വീകരിക്കണം, സ്വീകരിക്കും, സ്വീകരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അവൻ നാസ്തികനാവും, ഇതിനെല്ലാം പുറംതിരിഞ്ഞ് നടക്കും, കാമ്പൗണ്ടിലൊക്കെ ചുറ്റിക്കറങ്ങി നടക്കും. ശ്രദ്ധ മുഖ്യമാണ്. അവൻ ശ്രുതിക്ക് ചെവി കൊടുക്കും, അതാണ് നിമിത്തം. അതുകൊണ്ട് ഇതെല്ലാം വേണ്ട, ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞാലും സാധ്യത. വീണ്ടും ശ്രുതി അവന് ശ്രദ്ധിക്കേണ്ടി വരും. എന്നുവെച്ചാൽ അസ്മാ വാക്യ യത്നമതാമതി വിജ്ഞാനം ഉത്പദ്യതേ പറയുന്നു. അത് ശരി തന്നെ പറഞ്ഞത് മനസ്സിലായി. ശ്രുതി ശ്രദ്ധിക്കണം. ശ്രുതിയിൽ നിന്ന് ഇവിടെ പറഞ്ഞതുപോലെ അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ചുള്ള ജ്ഞാനത്തെ ആർജിക്കണം. പക്ഷേ ഈ ശ്രുതി എന്താണ്? തസ്സൃഷ്ട്വാ തദേവ അനുപ്രാവശ്യത് അസ്മാദ് വാക്യ. എത്ര പരിശ്രമിച്ചിട്ടും യത്നമതാമതി, എത്ര പരിശ്രമിച്ചിട്ടും ചിന്തിച്ചല്ലോ. വളരെ സമയം ഈ ശ്രുതി വാക്യത്തെ അവലംബിച്ചാണ് ചിന്ത നടത്തിയത്, ചിന്തിച്ചത്. അതാണ് യത്നവതാമുപി. എത്ര പരിശ്രമിച്ചിട്ടും വിജ്ഞാനം, ശരിയായ അറിവ് അതുണ്ടാകുന്നില്ല. യുക്തിക്കൂടി ബോധിക്കുന്ന അറിവ്, അല്ലെങ്കിൽ അനുഭവത്തിൽ നിരക്കുന്ന ഒരു അറിവ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വേറെ ഗത്യന്തരമില്ല. അതുകൊണ്ട് ശ്രുതിയിൽ പറഞ്ഞത് അപ്പടി സ്വീകരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ പരമാത്മാവ് സൃഷ്ടിച്ച് പ്രവേശിച്ചിട്ടില്ല എന്ന ഒരു തീരുമാനത്തിന് നമുക്ക് എത്താം എന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് എന്താണ്, വളരെയധികം ശ്രമിച്ചു പ്രയോജനമില്ല. ശ്രമിക്കുന്നവന് തന്നെ പ്രയോജനമില്ല, അപ്പൊ പിന്നെ ശ്രമിക്കാത്തവനെന്താ? എന്നുവെച്ചാൽ അസ്മാദ് വാക്യാ യത്നവതാമതി വിജ്ഞാന ഉത്പത്തി. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയോ ഇവിടെ നിന്ന് ചുറ്റിത്തിറങ്ങി നടക്കാൻ അനുവദിക്കത്തില്ല. ബലപ്രയോഗമാണ്, ശ്രുതി ശ്രവിച്ചേ പറ്റും. അങ്ങനെയാണെങ്കിൽ സ്ഥലം വിട്ടേക്കാം, വേറെ ആശ്രമം നോക്കാം. ഹന്തതർഹി അനർത്ഥകത്വം അത് അപോഹ്യമേതത് വാക്യം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അനർത്ഥകമാണ്. ശ്രുതി, ആത്മീയം, വേദം, സത്സംഗം, ഇതൊക്കെ മഹാശല്യങ്ങളാണ്. മനുഷ്യന് സ്വസ്ഥമായി ഉറങ്ങാൻ സമ്മതിക്കാത്ത കാര്യങ്ങളാണ്. അനർത്ഥതത്വം അതെല്ലാം അനർത്ഥകമാണ്. അപോഹ്യം, ഇതിനെ പാടെ ഉപേക്ഷിക്കുക. ഏതത് വാക്യം, വാക്യമൊന്നോ ആശ്രമമെന്നോ ഗുരുവെന്നോ എന്ത് വേണോ എടുക്കാം, ഇതെല്ലാം ഉപേക്ഷിക്കുക. എന്നാലും സ്വസ്ഥത വരുത്തുന്നു. ഇവിടെ ഇപ്പം മുഖ്യമായിരിക്കുന്ന ഈ വാക്യമാണ് തസ്സൃഷ്ടുവ തദൈവ അനുപ്രാവശ്യത. ഈ വാക്യത്തെ തന്നെ ഉപേക്ഷിക്കാം. ബാക്കി വേണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ സ്വീകരിക്കാം. ആശ്രമത്തിൽ സത്സംഗം ഒഴിവുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ സ്വീകരിച്ചോളാം. ഈ ഒരു സൗകര്യം മാത്രം വേണ്ട. അതുപോലെ ഈ വേദത്തിലെ ഈ ഒരു വാക്യം ഒഴികെ ബാക്കിയുള്ള വാക്യങ്ങളെല്ലാം വേണ്ടി വന്നാൽ സ്വീകരിക്കാം. ഇത് സ്വീകരിക്കാൻ സാധ്യമല്ല. അപോഹ്യം ഏതത് വാക്യം തസ്സൃഷ്ടുവ തദൈവ അനുപ്രാവശ്യത. സൃഷ്ടിച്ചിട്ട് ഇതിൽ പ്രവേശിച്ചു എന്ന് പറയുന്നു. ഈ വാക്യം ഉപേക്ഷിച്ചേ പറ്റൂ. ഇത് എന്നാണെങ്കിലോ പറയുന്നു നാം. ഇവിടെ മൂന്ന് സിദ്ധാന്തം പറയുകയാണ് ഭാഷകാരൻ. തന്റെ താല്പര്യത്തെ പറയുകയാണ്. ഇതുവരെ പറഞ്ഞതല്ല നമ്മുടെ അഭിപ്രായങ്ങൾ. ഇനി സ്വന്തം അഭിപ്രായത്തെ പറയുന്നു. അന്യാർത്ഥത്വ, ഇതിന്റെ താല്പര്യം വേറെയാണ്. നിങ്ങൾ ഇതുവരെ കറങ്ങി നടന്നിടത്തൊന്നുമല്ല ഇതിന്റെ താല്പര്യം. അന്യാർത്ഥത്വ കിമർത്ഥം അസ്ഥാനെ ചർച്ച. ഇത്രയെല്ലാം അധ്വാനിച്ചിട്ടും ബുദ്ധി കൊണ്ട് പണിപ്പെട്ടിട്ടും വീണ്ടും ഇതിനെക്കുറിച്ചൊരു ചർച്ചേ. ഇതുവരെ ചർച്ച ചെയ്യുന്നതിനെ നമുക്ക് തീരുമാനിക്കാം. എന്താണോ ഇത് ഉപേക്ഷിച്ചേ പറ്റൂ ഈ വാക്യം. ഇതിന്റെ താല്പര്യം പറഞ്ഞ രീതിയിൽ ഗ്രഹിക്കാൻ സാധ്യമല്ല. ഇത് വിട്ടുകളയാം. ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ അവസാനം ഗുരുവിശേഷനും കൂടെ അടിയാകും. കാരണം ഗുരു പറയുന്ന ശിഷ്യന് ദഹിക്കുന്നില്ല. ബലം പ്രയോഗിച്ച് ദഹിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാണ് സംഘട്ടനത്തിൽ എത്തിച്ചത്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. പറയുന്നു ഇനിയും അസ്ഥാനത്തുള്ള ചർച്ച എന്ന് വെച്ചാൽ യുക്തിയില്ലാത്ത ഈ ചർച്ച കൊണ്ടെന്താ പ്രയോജനം? അതെന്താ അങ്ങനെ പറയാൻ കാരണം? യുക്തിയുക്തമായി ചിന്തിച്ചപ്പോൾ ഉത്തരം കിട്ടുന്നില്ല. ഇനി ചർച്ച ചെയ്യണമെങ്കിൽ യുക്തിയില്ലാതെ ചർച്ച ചെയ്യണം. അതിന്റെ ആവശ്യമില്ലല്ലോ എന്നാണ്. ഞാൻ എന്റെ സ്വയം ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കിയപ്പോൾ ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ്. ഈ സത്സംഗവും വേദാന്തവും ശാസ്ത്രവും ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ് എന്റെ യുക്തിയിൽ ചിന്തിച്ചു. പിന്നെന്താണ് ഗുരു നിർബന്ധിക്കുന്നു? ഇതെല്ലാം കൂടിയേ തീരുന്നു. അപ്പൊ യുക്തിക്ക് നിരക്കാത്ത കാര്യത്തെ ബലപൂർവമായിട്ട് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ആവശ്യമില്ലാത്തതല്ലേ എന്ന് ആരും ചിന്തിക്കത്തുള്ളൂ. അതാണ് അസ്ഥാനത്തുള്ള ഈ ചർച്ച. എന്തിനാണോ സ്ഥാനം എന്ന് വെച്ചാൽ യുക്തി നിർത്തും. യുക്തിരഹിതമായ ഈ ചർച്ച കൊണ്ട് എന്താണ് കാര്യം എന്ന് പറയുന്നു. ഇത് കുറച്ച് സാവകാശമായി മനസ്സിലാക്കുക. പ്രകൃതോ ഹി അന്യോ വിവക്ഷിതോ അസ്യ വാക്യസ്യ അർത്ഥോ അസ്തി സ സ്മർത്തവ്യഹ. പറയുന്നു ഇവിടെ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ സന്ദർഭത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ എന്താണ് ഇവിടുത്തെ പ്രകൃതം, സന്ദർഭം? പഞ്ചകോശങ്ങളാണ്. ഈ പ്രകൃതത്തെ വിസ്മരിച്ചിട്ടാണോ ഇന്നലെ ചർച്ച ചെയ്ത് തസ്സൃഷ്ട തദൈവ അനുപ്രാവശ്യതെന്നുള്ളത്? ആ പ്രകൃതത്തെ വിസ്മരിച്ചിട്ടാണ് ചർച്ച ചെയ്തതെങ്കിൽ ഈ ചർച്ച അസംബന്ധമായി തോന്നും. നിങ്ങളെവിടെയാണ്, എന്തിനാണ് ജീവിക്കുന്നതെന്നുള്ളതിനെ വിസ്മരിച്ചിട്ടാണെങ്കിൽ ഇതെല്ലാം അസംബന്ധമായി തോന്നും. ശാസ്ത്രവും സത്സംഗവും എല്ലാം അസംബന്ധമായി തോന്നും. ഇപ്പൊ പ്രകൃതത്തെ വിസ്മരിക്കാൻ പറഞ്ഞു. പ്രകൃതോ ഹി അന്യോ വിവക്ഷിതോ. അപ്പോ ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സന്ദർഭം, എന്താണ് ഇതിന്റെയൊക്കെ താല്പര്യം, ശ്രുതിയുടെ വിവക്ഷ എന്താണ്, അതവന് പിടികിട്ടിയിട്ടില്ല. ആശ്രമത്തിൽ കൂടിയിട്ട് വളരെ കാലമായെങ്കിലും എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നതെന്നുള്ള പിടിയില്ല. അതാണ് തര. പ്രകൃതോ ഹി അന്യോ വിവക്ഷിത. പറയുന്നു ഇവിടെ വിവക്ഷിതമായിരിക്കും ശ്രുതിയുടെ താല്പര്യം. അത് നീ ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നതല്ല. സന്ദർഭത്തെ നീ മനസ്സിലാക്കുന്നില്ല, സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ശ്രുതിയുടെ താല്പര്യമായിരിക്കുന്ന അസ്യ വാക്യ അർത്ഥ അസ്ഥി. ഇവിടെ വാക്യാർത്ഥമുണ്ട്, ശ്രുതിക്ക് താല്പര്യമുണ്ട്. സസ്മർത്തവ്യ, ആ ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിച്ചിട്ട് സ്മരിക്കണം. ഗ്രഹിച്ചാലേ സ്മരിക്കാൻ പറ്റും. നീ അത് ഓർക്കണമെന്ന് പറഞ്ഞാൽ എന്തോർക്കാനോ അറിയാത്ത എങ്ങനെ അതേ അറിയണ്ടേ ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കുക അനുസ്മരിക്കുക. എന്തിനാ ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കണം, എന്തിനാണ് സ്മരിക്കണം? ഇതുവരെയുള്ള ചർച്ച കൊണ്ട് നേടാത്ത കാര്യം എങ്ങനെ നേടാം? അതാണ് തുടർന്ന് വരുന്ന കാര്യങ്ങൾ.